2020 December 2 ബുധനാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. സാമൂഹ്യ മാധ്യമങ്ങൾ അനിവാര്യ നിയന്ത്രണം എങ്ങനെയാവണം? ഡോക്ടർ ബി അശോക് എഴുതിയ ലേഖനം. നിയമപരമായ ബാധ്യതയുള്ള പ്രൊഡ്യൂസറോ എഡിറ്ററോ ഇല്ലാതെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിവരം ലഭ്യമാക്കുകയും അത് ഏറെ പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് സാമൂഹ്യ മാധ്യമത്തിന്റെ പ്രത്യേകത. ലക്ഷക്കണക്കിന് വോട്ടർമാരിൽ അഥവാ പൌരന്മാരിൽ മില്ലി സെക്കൻഡുകൾ കൊണ്ട് എത്തിക്കാവുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഉള്ളടക്കം വലിയ പൊതുജനാഭിപ്രായ നിർമ്മിതിക്കുതകുമെന്നതാണ് ഇംഗ്ലണ്ടിലെ ബ്രക്സിറ്റ് ഫലവും 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലവും സൂചിപ്പിക്കുന്നത്. സത്യാനന്തര കാലഘട്ടമെന്ന് നമ്മുടെ കാലത്തെ വിശേഷിപ്പിക്കുന്നതിൽ ചെന്നെത്തിയ ഈ സ്വാധീനം ഇന്ന് കേരളത്തിലടക്കം വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയെയും മാന്യതയെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെ വർദ്ധിച്ച ചൂഷണത്തിനും കാരണമായിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ മാധ്യമ പ്രകാശനം അല്ലെങ്കിൽ പ്രസാധനം നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളാൽ നിയന്ത്രിച്ചാൽ മതിയാകുമെന്ന ഒരു ചിന്താധാര സജീവമാണ്. ട്വിറ്ററിലൂടെ മതനിന്ദ നടത്തിയാൽ അതിനുള്ള വകുപ്പും മയക്കുമരുന്ന് കച്ചവടം ചെയ്താൽ ബന്ധപ്പെട്ട ആക്ടും അനുസരിച്ചുള്ള ചാർജുകൾ നൽകിയാൽ മതി എന്നതാണ് ഈ ചിന്ത. എന്നാൽ വ്യക്തികളെയും വ്യക്തി സമൂഹങ്ങളെയും കുറിച്ച് നിർണായകമായ അപവാദങ്ങൾ കുറഞ്ഞ നേരം കൊണ്ട് വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും പോസ്റ്റ് ചെയ്യാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധ്യമാണ്. രാജ്യാതിർത്തികൾക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന നിയമ നിരോധന സംവിധാനത്തിന് ഇത്തരം പോസ്റ്റുകൾ നിയന്ത്രിക്കാൻ പരിമിതികളേറെയാണ്. സുപ്രീംകോടതി ഭരണഘടനയുടെ 19(1) അനുച്ഛേദത്തിനെതിരാണ് എന്ന് കണ്ടെത്തിയ IT Act 66A, പോലീസ് Act 118D എന്നിവ പോലെയുള്ള വ്യക്തത കുറഞ്ഞ നിയമങ്ങൾ കൊണ്ട് ഇത് തടയാനാകില്ല. ഇതിന് പുതിയ നിയമം നിർമ്മിക്കണമെന്ന് ചില കോണുകളെങ്കിലും ചിന്തിക്കുമ്പോൾ അത്തരമൊരു നിയമം കൊണ്ടുവരേണ്ട മാറ്റമെന്ത്, ധർമ്മമെന്ത് എന്ന് നിരൂപിക്കേണ്ടിയിരിക്കുന്നു. ഒഴിവാക്കേണ്ടവർ: ഒന്നാമതായി, നിർദ്ദിഷ്ട നിയമം രജിസ്ട്രേഷനും നിയമപ്രകാരം എഡിറ്ററും ഉള്ള മാധ്യമങ്ങൾക്ക് ബാധകമാക്കേണ്ടതില്ല. പ്രസ് രജിസ്ട്രേഷൻ ആക്ടും IPC ഉള്ള ബാധ്യതകൾക്കുള്ളിൽ വരുന്ന ബ്രോഡ്കാസ്റ്റർമാരെയും പുതിയ നിയമത്തിൽ കൊണ്ടുവരേണ്ടതില്ല. സ്വന്തം നിയന്ത്രണം എന്ന തത്വത്തിലാണ് ഇന്ന് വരെ പ്രസിനും ഡിജിറ്റലുകൾക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ കേന്ദ്ര ഇൻഫർമേഷൻ മന്ത്രാലയം കണക്കാക്കിയിട്ടുള്ളത്. ഇന്റർനെറ്റ് പ്രക്ഷേപണവും OTT മാതൃകയെയും മറ്റും ഇപ്രകാരം റെഗുലേഷന് കീഴിൽ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവയൊഴിച്ചുള്ള വസ്തുതകൾ, അതായത് വാർത്തകൾ, വിശകലനങ്ങൾ, പ്രകാശനം ചെയ്യുന്ന വീഡിയോ, ഓഡിയോ, പ്രിന്റ് ഉള്ളടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ നിർബന്ധമായും ഒരു പ്രസിദ്ധീകരണത്തിന്റെ നിർവചനത്തിൽ വരേണ്ടതാണ്. പ്രസ് രജിസ്ട്രേഷൻ ഇവർക്ക് നിർബന്ധമാക്കണം, അല്ലെങ്കിൽ സംസ്ഥാന നിയമത്തിന്റെ പരിധിയിലുള്ള ഒരു രജിസ്ട്രേഷൻ വേണം. ഉള്ളടക്കത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പ്രസാധകന്റെ മേൽവിലാസം കുറഞ്ഞ പക്ഷം ഉള്ളടക്കത്തോടൊപ്പം പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇതില്ലാതെ ഹാനികരമായ വാർത്താ വിതരണം നടക്കുന്നത് കൊണ്ട് തന്നെ ഉത്തരവാദിയെ കണ്ടെത്താൻ ഇരകൾക്ക് കാലതാമസം വരുന്നു. സംസ്ഥാനത്തിന് പുറത്തും കേരളത്തിൽ പ്രത്യേകിച്ചും രാജ്യത്തിന് പുറത്തും പോസ്റ്റ് ചെയ്യുന്ന മാറ്റർ വലിയ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് മറന്നുകൂടാ. നീക്കം ചെയ്യാനുള്ള സംവിധാനം ഇപ്രകാരം: രജിസ്ട്രേഷനോ ഉള്ളടക്കത്തിന്റെ ഉത്തരവാദിത്തമോ ഇല്ലാത്ത പോസ്റ്റുകൾ പരാതിയുണ്ടായാലുടൻ നീക്കം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകൾക്ക് പ്രസ്തുത അധികാരം നൽകി ശല്യം നീക്കം ചെയ്യൽ എന്ന നിലയിലുള്ള നടപടിക്രമമായും നിജപ്പെടുത്താവുന്നതാണ്. ഇവിടെ നടപടിക്രമം ഒരു പ്രത്യേക നിയമമായി പുറപ്പെടുവിക്കുന്നത് നന്നായിരിക്കും. നിരോധിക്കപ്പെട്ട മാറ്റർ നീക്കം ചെയ്യാത്ത ഉടമസ്ഥർക്കെതിരെ നല്ല നടപ്പും സാമാന്യം വലിയ തുകയ്ക്കുള്ള ജാമ്യവും കൂടി നിശ്ചയിക്കേണ്ടതാണ്. പ്രക്രിയയിൽ സ്വാഭാവിക നീതി പരിരക്ഷിക്കണം. ഇപ്രകാരമുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് അനുസരിക്കാത്ത പോർട്ടലുകളെ സേവനദാതാക്കളോട് തടയാനാവശ്യപ്പെടാനുള്ള അധികാരവും ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റർമാർക്കുണ്ടാകണം. ഈ നടപടിക്രമം ഉറപ്പിച്ചാൽ തന്നെ വലിയൊരളവ് ദൂഷ്യഫലം നിയന്ത്രിക്കാൻ കഴിയും. ജാമ്യം കർശനമാക്കണം. നിയമം പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത 499 IPC സ്വകാര്യ അന്യായത്തിന്റെ ഭാഗമായി മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കുന്നതുവരെ സാമൂഹ്യ മാധ്യമത്തിൽ അപമാനം നേരിട്ട വ്യക്തി കാത്തിരിക്കണോ എന്നതാണ്. സാമൂഹ്യ മാധ്യമം വഴിയുള്ള തീവ്രമായ അപകീർത്തിപ്പെടുത്തൽ എന്ന ഒരു കുറ്റകൃത്യം പുതിയതായി നിർവചിക്കണോ എന്നും ചിന്തിക്കണം. രജിസ്ട്രേഡ് മാധ്യമങ്ങളുടെ പ്രതികരണ വേദികളിൽ വന്ന് പച്ചയായ അസഭ്യം വിളിക്കുന്നവർ, വ്യക്തിഗത പേജുകളിൽ വന്ന് അസഭ്യം വിളിക്കുന്നവർ, സ്ത്രീകളെ മനഃപൂർവ്വം അപമാനപ്പെടുത്തുന്നവർ, കുട്ടികളുടെ സ്വകാര്യത മനഃപൂർവ്വം ഭഞ്ചിക്കുന്നവർ എന്നുള്ളവർക്ക് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പ്രത്യേകം നിർവചിക്കാവുന്നതാണ്. പരാതി നിർബന്ധമാണെങ്കിലും ജാമ്യം കർശനമാക്കുന്നത് വഴി കുറ്റകൃത്യം ഒളിഞ്ഞിരുന്ന് യഥേഷ്ടം ചെയ്യാനുള്ള പ്രവണത കുറയും. സാമൂഹ്യ മാധ്യമ അപമാനിക്കൽ മിതമായ തോതിൽ കോമ്പൗണ്ടബിൾ ആക്കിയാൽ വിചാരണ കൂടാതെ തെറ്റേൽക്കുന്നവർക്ക് ഫൈനടച്ച് അതിലൊരു ഭാഗം ഇരക്കി നഷ്ടപരിഹാരം നൽകി നീണ്ട വിചാരണ ഒഴിവാക്കാനും വഴിയൊരുക്കണം. ഇത്തരം കേസിൽ കോമ്പൗണ്ടിംഗ് കഴിഞ്ഞ് കുറഞ്ഞത് ഒരു വർഷത്തെ നല്ല നടപ്പും വിധിക്കേണ്ടതാണ്. ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവർക്ക് മതിയാകും കാരാഗ്രഹമൊക്കെ. എങ്ങനെ നോക്കിയാലും ഒരു വർഷത്തിനപ്പുറം തടവും 100,000 രൂപയിലധികം പിഴയും ക്രിമിനൽ കുറ്റത്തിനുള്ള ശിക്ഷയായി നൽകേണ്ടതില്ല. നിലവിൽ നഷ്ടപരിഹാരം 499 നടപടിയുടെ ഭാഗമായി പ്രത്യേകം തുടരാനും വ്യവസ്ഥ ചെയ്യണം. UK തുടങ്ങി നിരവധി രാജ്യങ്ങൾ മോശമായ അപമാനിക്കൽ അപകീർത്തീകരണം നേരിടേണ്ട നിയമങ്ങൾ കോഡിഫൈ ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമ ദുരുപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായി 19(1) അനുച്ഛേദം പരിമിതപ്പെടാത്തതും എന്നാൽ ഇരകൾക്ക് വേണ്ട സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ടുമുള്ള ഒരു സമീപനമാണ് ഇതിൽ ആശ്വാസമായി കാണുന്നത്. അഭിപ്രായം വ്യക്തിഗതം.